السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب آیت کا ترجمہ یہ ہے
ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ് മനുഷ്യർക്ക് സ്ത്രീകൾ സന്താനങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സൂക്ഷിച്ചു വച്ചപ്പെട്ട കൂമ്പാരങ്ങൾ മേത്തരം കുതിരകൾ കന്നുകാലികൾ കൃഷിഭൂമികൾ എന്നീ ഇഷ്ടവസ്തുക്കളോടുള്ള സ്നേഹം ആകർഷകമാക്കപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം ഐഹിക ജീവിതത്തിന്റെ സുഖോപകരണങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും നല്ല സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അള്ളാഹുവിനെ മറക്കുന്നവരെ കുറിച്ചുള്ള ഈ ചിത്രം കോറിയിട്ടിരിക്കുകയാണ്. ഈ അവസ്ഥ വിവരിച്ചിരിക്കുകയാണ്. ലൗകിക സമ്പാദന മാത്രം അവരുടെ ലക്ഷ്യമായിരിക്കും. മനുഷ്യൻ ദൈവത്തെ മറക്കുമ്പോൾ ഷെയ്ത്താൻ അവനിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഈ വസ്തുക്കളെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇവ അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്നുമാണ്. ഇവയിൽ നിന്നും പ്രയോജനവും എടുക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വിശദീകരിച്ച് പറയുന്നു, ലൗകിക കാര്യ വ്യവഹാരങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും തെറ്റാണ്. വിവാഹം കഴിക്കേണ്ടതും ആവശ്യമാണ്, ഇത് സുന്നത്താണ്. ഇതുപോലെ മറ്റു കാര്യങ്ങളുമുണ്ട്, സ്വഹാബാക്കളും ചെയ്യാറുണ്ടായിരുന്നു. ചില സ്വഹാബാക്കൾക്ക് കോടികളുടെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ലൗകിക കാര്യങ്ങളിലേക്ക് മാത്രം മുഖം തിരിച്ചവരായിരുന്നില്ല, ദുനിയാവിൽ മുഴുകിയിരുന്നവരായിരുന്നില്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓർമ്മിച്ചുകൊള്ളുക, നിങ്ങൾ ഈ ലോകത്ത് മുഴുവൻ കൈവിടുക എന്നത് അള്ളാഹുവിൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവന്റെ ആഗ്രഹം ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ ആത്മാവിനെ പരിശുദ്ധമാക്കിയത് അവൻ ലക്ഷ്യം സാധിച്ചു. താങ്കൾ പറയുന്നു, വ്യാപാരം ചെയ്യുക, കൃഷി ചെയ്യുക, ജോലി ചെയ്യുക, എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളുക, എന്നാൽ ആത്മാവിനെ ദൈവത്തിന്റെ അനുസരണക്കേടിൽ നിന്നും തടഞ്ഞുകൊണ്ടിരിക്കുക. ഈ പ്രവൃത്തികൾ നിങ്ങളെ ദൈവത്തിൽ നിന്നും അശ്രദ്ധനാക്കാത്ത നിലയിൽ പരിശുദ്ധരായിത്തീരുക. ഒരിടത്ത് താങ്കൾ പറയുന്നു, ആത്മാവിന്റെ അവകാശങ്ങൾ അനുവദനീയമാണ്, എന്നാൽ നഫ്സിന്റെ നിയന്ത്രണമില്ലായ്മ അനുവദനീയമല്ല. ആയതുകൊണ്ട് ഇക്കാര്യം എല്ലായ്പ്പോഴും ഒരു വിശ്വാസിക്ക് മുന്നിൽ വെക്കേണ്ടതാണ്. അതായത്, ലൗകിക വസ്തുക്കളോടുള്ള ഭ്രമം അള്ളാഹുവിനെ വിസ്മരിക്കുന്ന തരത്തിലാകരുത്. ഏതുപോലെ അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നു, ജനങ്ങൾക്ക് ഷഹവാത്തിനോടുള്ള ഭ്രമം സുന്ദരമാക്കി കാണിച്ചിരിക്കുന്നു. പിന്നെ അതിനുശേഷം അതിന്റെ വിശദീകരണവും നൽകി, കഴിഞ്ഞുകൂടാനായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളല്ലാതെ ഏതേതെല്ലാം വസ്തുക്കളാണോ, അതായത് ലൗകികതയിൽ മുങ്ങിക്കഴിയുന്നവരുടെ കാര്യമാണ്, അവർക്ക് കേവലം ഈ വസ്തുക്കൾ നേടലാണ് അവരുടെ ചിന്ത. ഷഹ്വയുടെ അർത്ഥം ഏതെങ്കിലും വസ്തുവിനോടുള്ള തീവ്രമായ ആഗ്രഹം, സ്നേഹം, അതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതിന് മറ്റൊരർത്ഥവുമുണ്ട്, ഒരു വസ്തുയാ ഒരു ലക്ഷ്യം അവരുടെ ലക്ഷ്യം കേവലം ശാരീരികാച്ഛകൾ മാത്രം, അത് നീചമായതും ദുഷിച്ചതും, അല്ലെങ്കിൽ കാമാസക്തി കൂടുതലായിട്ടുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അള്ളാഹു പറയുന്നു, ഈ വസ്തുക്കളോടുള്ള സ്നേഹം മനുഷ്യന്റെ ഹൃദയത്തിൽ ഇട്ടിരിക്കുന്നു. ഈ സ്നേഹം അള്ളാഹുവിൽ നിന്നുള്ളതല്ല, അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനം കൊടുക്കുന്ന കാര്യമല്ല, എന്നാൽ ശൈത്താനിൽ നിന്നുള്ളതാണ്. ഇത് സാധാരണ ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇത് സൗന്ദര്യമല്ല, എന്നാൽ ഒരു പരിധിവരെ മനുഷ്യൻ ഈ സൗന്ദര്യാസ്വാദനത്തിനായി എല്ലായ്പ്പോഴും ചിന്തിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഒരു അസാധാരണ പ്രിയം ഈ ലൗകിക കാര്യങ്ങളോടുണ്ടായിരിക്കുന്നു. ഈ രീതിയിൽ മനുഷ്യൻ ഇതിൽ മുഴുകിയാൽ പിന്നെ ഇവ കേവലം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളായിരിക്കുകയില്ല, ഇവ പൈശാചിക അഭിലാഷങ്ങളായിരിക്കും. പിന്നെ അതിനുവേണ്ടി അവ നേടുന്നതിന് വേണ്ടി എല്ലാവിധ നിരോധിത മാർഗങ്ങളും സ്വീകരിക്കുന്നു, സ്വീകരിക്കേണ്ടി വന്നാലും സ്വീകരിക്കുന്നു. ഇവ നാം ലൗകികരിൽ സാധാരണയായി കാണുന്നതാണ്. സമ്പത്തിന് വേണ്ടി, ലൗകിക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്ത്രീകളോട് അവിഹിത ബന്ധത്തിനായി ഇവർ എല്ലാ പരിധികളും ലംഘിക്കുന്നു. അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി വിവാഹാദികളും കഴിക്കുന്നു, സമ്പന്ന ഭാര്യയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ മറ്റു കാര്യങ്ങളിലും കേവലം ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കുന്നു. ദുർഭാഗ്യവശാൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഇത്രയും സുന്ദരവും പാവനവുമായ അധ്യാപനം നൽകിയിട്ടും ഈ വസ്തുക്കൾ കേവലം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാക്കുന്ന നിലയിലേക്ക് പോകാതെ ജാഗരൂകരാക്കിയിട്ടും, എന്തുകൊണ്ടെന്നാൽ ഇവ ഈ ലോകത്തിലെ താൽക്കാലിക വസ്തുക്കളാണ്. തങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങേണ്ടവരാണ്, അവന്റെ സമക്ഷത്തിൽ ഹാജരാകേണ്ടവരാണ്. എന്നിട്ടും മുസ്ലിങ്ങൾ ഈ ലൗകിക വസ്തുക്കളുടെ പുറകെയാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. തങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ മറന്നിരിക്കുന്നു. പണ്ഡിതന്മാരും സാമുദായിക നേതാക്കളും അവസരം ലഭിക്കുന്ന എല്ലാ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ലൗകിക വസ്തുക്കൾ സമാഹരിക്കണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സമുദായ നേതാക്കൾക്കുണ്ടാകുമ്പോൾ പിന്നെ നാടിനും സമുദായത്തിനും നഷ്ടം സംഭവിക്കാൻ തുടങ്ങുന്നു. ഇക്കാലത്ത് മുസ്ലിം രാജ്യങ്ങളിലുള്ള ഫസാദിന്റെ അവസ്ഥ എന്തുകൊണ്ടെന്നാണ് എന്നാൽ, അല്ലാഹു ദീനിൽ നിന്ന് വ്യതിചലിച്ചവരുടെയും ലൗകികരുടെയും അവസ്ഥ വിവരിച്ചിരിക്കുന്നത് ഇന്ന് മുസ്ലിങ്ങളുടേതാണ്. നേതാക്കന്മാരാണെങ്കിൽ സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിനായി ജനസേവനത്തിന്റെ മുദ്രാവാക്യം മുഴക്കി ഭരണത്തിൽ വരുന്നു, പിന്നെ ഇരുകൈകളും കൊണ്ട് കൊള്ളയടിക്കുവാൻ തുടങ്ങുന്നു. ഇത് ഊഹിക്കുവാൻ പോലും കഴിയുന്നില്ല. പണ്ഡിതന്മാർക്ക് ജനങ്ങളുടെ ധാർമ്മിക പുരോഗതിയുടെ ചിന്ത കുറവാണ്. യഥാർത്ഥ പ്രയത്നം ദീനിന്റെ പേരിൽ ജനങ്ങളെ തങ്ങളുടെ പിന്നിൽ നടത്തുക, അങ്ങനെ ഏതു വിധേനയും ഭരണത്തിൽ വരിക, അല്ലെങ്കിൽ ഭരണകൂടങ്ങളിൽ നിന്നും ലാഭം നേടുക, സമ്പത്ത് ഒരുമിച്ചു കൂട്ടുക, ആസ്തികൾ സമ്പാദിക്കുക. പേരിവർ അള്ളാഹുവിന്റേതാണ് പറയുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഭയത്തിന്റെ യാതൊരു പ്രകടനവും ഇവരുടെ പ്രകൃതികളിൽ കാണാൻ കഴിയുകയില്ല. പാകിസ്ഥാനിൽ നാം ഈ അവസ്ഥ കാണുന്നു. മുസ്ലിം നേതാവ് മുസ്ലിം ജനതകളെ പച്ചക്കറികൾ അരിയുന്നതുപോലെ കൊല ചെയ്യുന്നു. മനുഷ്യജീവന് ഒരു വിലയുമില്ല, എന്നാലും ഭരണം കൈവിട്ടില്ല. പല രാജ്യങ്ങളിലെയും ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പിന്നെ ഭരണത്തിൽ പിടിച്ചിരിക്കുവാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ശക്തിയും പ്രഭാവവും കാണിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് ഒരുമിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയായാലും ഇവരുടെ വയറ് നിറയുന്നില്ല. ചില മുസ്ലിം രാജ്യങ്ങളിൽ പ്രകൃതി വിഭവങ്ങളും സമ്പത്തും ഉണ്ടായിട്ടും ഇത്ര മോശമായ അവസ്ഥ എന്തുകൊണ്ടാണ്? ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു നേര ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്നു. സൗദി അറേബ്യയെ വലിയ ധനിക രാജ്യമെന്ന് പറയുന്നു, അവിടെയും ദാരിദ്ര്യം കൂടി വരികയാണ്. മുൻപും ദാരിദ്ര്യമുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. എണ്ണസമ്പത്ത് ഉണ്ടായിരുന്നിട്ടും ദാരിദ്ര്യം ഉച്ചയിലെത്തി നിൽക്കുന്നു. കേവലം രാജാക്കന്മാരുടെ അമീർമാരുടെ നേതാക്കന്മാരുടെ അവസ്ഥ നല്ലതാണ്. എത്രയോ മില്യൺ ഒരു ദിവസം തന്നെ ചെലവഴിക്കുന്നു. ഇവർ സമ്പത്തും അവിഹിത മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ അടിച്ചുമാറ്റി സമ്പാദിക്കുന്നു, പിന്നെ ചിലവും അവിഹിത രീതിയിൽ ചെയ്യുന്നു. അള്ളാഹു ഇവർക്ക്, ഈ ഭരണാധികാരികൾക്ക്, ഈ രാജാക്കന്മാർക്ക്, ഈ സ്വാർത്ഥ തൽപരർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. അവർ സമ്പത്ത് കുമിക്കൂട്ടുന്നവരാകാതെ സമ്പത്ത് ശരിയായി ഉപയോഗിക്കുന്നവരാകട്ടെ, ശരിയായി ചെലവാക്കുന്നവരാകട്ടെ. ഇതുമൂലം ഇവർ അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുന്നവരാകുന്നതോടൊപ്പം ലൗകികമായ നിലയിലും ഇവർക്ക് ഒരു ശക്തി ഉണ്ടാകും. അമുസ്ലിം ശക്തികൾ ഇവരെ തങ്ങളുടെ പിന്നിൽ നടത്തുന്നതിന് പകരം, കണ്ണുരുട്ടി കാണിക്കുന്നതിന് പകരം ഇവരുടെ കാര്യം അംഗീകരിക്കുന്നവരായിത്തീരും. ഇക്കാലത്ത് വളരെ ഒച്ചപ്പാട് ഉയർന്നിരിക്കുകയാണ്. യെറുശലേമിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ എംബസി മാറ്റുന്നത് ആയി പറഞ്ഞിരിക്കുകയാണ്. അതിനെ തലസ്ഥാനമായി അംഗീകരിക്കുന്നതിന്റെ വിളംബരം ചെയ്തിരിക്കുകയാണ്. പ്രാവർത്തികമായി ഇസ്രായേലിന്റെ ഓഫീസുകൾ ആദ്യമേ തന്നെയുണ്ട്, എന്നാൽ പുറം ലോകം അതിനെ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ വിളംബരത്തിന് ശേഷം പുറം ലോകത്ത് വളരെ ഒച്ചപ്പാടാണുള്ളത്. എന്നാൽ ആ ഒച്ചപ്പാട് ഉണ്ട്, ഭരണകൂടങ്ങൾ എതിർക്കുന്നുമുണ്ട്. എന്നാൽ ഇവയെല്ലാം മുസ്ലിങ്ങളുടെ ബലക്ഷയം കാരണത്താലാണ് മുസ്ലിം രാജ്യങ്ങളുടെ തമ്മിലുള്ള യുദ്ധങ്ങൾ, രാജ്യങ്ങൾക്കുള്ളിലെ അസ്വസ്ഥതകൾ, ഇവയാണ് ഇവയ്ക്ക് അവസരം നൽകിയത്. മറ്റുള്ളവർ ഈ അവസ്ഥ സംജാതമാക്കുന്നതിനുള്ള അവസരം നൽകി ഈ രീതിയിലുള്ള വിളംബരം നടത്തുക. അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും ശാന്തിയുടെ അവസ്ഥ സംജാതമാകരുത്. അങ്ങനെ ഇവർക്ക് തങ്ങളുടെ തന്നിഷ്ടം തുടരാം. സൗദി അറേബ്യ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുമാനം ഒരു തരത്തിലും സ്വീകാര്യമല്ല. കുറച്ചു ദിവസങ്ങൾ മുമ്പ് വരെ എല്ലാ കാര്യത്തിലും തലയാട്ടിയിരുന്നു. പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് തലയാട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് അവരെ തടയേണ്ടിയിരുന്നു. അതായത്, ഞങ്ങൾ എല്ലാ മുസ്ലിം രാജ്യങ്ങളോടും ഒപ്പമാണുള്ളത്, അതുകൊണ്ട് ഏതൊരു മുസ്ലിം വിരുദ്ധ ശക്തിയുടെയും മുസ്ലിങ്ങൾക്കെതിരിൽ യാതൊരുവിധ പദ്ധതിയും ഞങ്ങൾ സഹിക്കുകയില്ല. അതുപോലെ യമനെതിരായി പ്രവർത്തിക്കുന്നു, അതിലും വൻ ശക്തികളുടെ സഹായം തേടുന്നു. അവിടെ തങ്ങളുടെ ശക്തി പ്രകടനത്തിനായി പ്രവിശ്യയിൽ തങ്ങളുടെ രാജ്യാധികാരത്തിന്റെ പ്രൌഢിക്കായി, പിന്നെ അമേരിക്കൻ താൽപര്യങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നതിനു വേണ്ടി അമേരിക്കയുടെ വാക്കുകൾക്ക് തലയാട്ടി, ലൗകിക താൽക്കാലിക വസ്തുക്കൾക്കായി അള്ളാഹുവിന്റെ ആജ്ഞകളിൽ നിന്ന് അകന്നുപോയി. ഇപ്പോൾ അള്ളാഹുവിന്റെ ആജ്ഞകളുടെ അനുസരണക്കേടിന്റെ ഫലം ഇതാണ് വെളിപ്പെടേണ്ടിയിരുന്നത്, അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവർ തലയിൽ കയറിയിരുന്നതാണ്, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം കേവലം ലൗകികമായ അന്വേഷണത്തിൽ മാത്രം മുഴുകിയിരിക്കുന്നവരുടെ ഉപമ, പ്രാപഞ്ചിക ആഗ്രഹ പൂർത്തീകരണ ചിന്തയിലിരിക്കുന്നവരെ കുറിച്ച് ചൊറിച്ചിലുള്ള രോഗികളുടേതാണ് നൽകിയത്. അവർക്ക് ചൊറിയുന്നത് കൊണ്ട് സുഖം ലഭിക്കുന്നു. അവർ തങ്ങളുടെ ശരീരം ചൊറിഞ്ഞുകൊണ്ട് വളരെ സൗഖ്യം ലഭിച്ചതായി മനസ്സിലാക്കുന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നു. ചൊറിയുന്നവർക്ക് താൽക്കാലികമായി ശമനം ലഭിക്കുന്നുണ്ടായിരിക്കും, എന്നാൽ അവരുടെ ചർമ്മം പൊളിയുന്നു. ചിലർ ധാരാളം ചോരയും വരുത്താറുണ്ട്. അതുകൊണ്ട് ഈ വസ്തുതകൾ ഏതൊന്നാണോ മനുഷ്യൻ ആവശ്യത്തിലധികം ആഗ്രഹിക്കുന്നത്, അവസാനം അസ്വസ്ഥത ജനിപ്പിക്കുന്നതായിരിക്കും. തങ്ങളുടെ ശക്തി വർദ്ധിക്കുകയാണെന്ന് ഇവർ വിചാരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ഗ്രൂപ്പ് വലുതാകുകയാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ തന്നെ ചോരയാണ് എടുക്കുന്നത്. ഇതുകൂടാതെ അള്ളാഹുവിന്റെ കോപവുമുണ്ട്. ഈ വിഷയത്തെ അള്ളാഹു മറ്റൊരിടത്ത് ഇങ്ങനെ വിവരിക്കുന്നു:
وزينتهم وتفاخرهم بينكم وتكاثرهم في الأموال والأولاد كمثل غيث عجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور.
നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഐഹിക ജീവിതം ഒരു കളിയും വിനോദവും അലങ്കാരവും. നിങ്ങൾ പരസ്പരം വമ്പു നടിക്കലും ധനത്തിലും സന്തതികളിലും പെരുമ കാണിക്കലും മാത്രമാണ്. ഇതൊരു മഴ പോലെയാണ്, അതുമൂലമുണ്ടായ സസ്യലതാദികൾ കർഷകരെ ആനന്ദിപ്പിക്കുന്നു, പിന്നെ അത് ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ നിനക്കതിനെ മഞ്ഞ നിറമുള്ളതായി കാണാം, പിന്നെ അത് ചവറായിത്തീരുന്നു. പരലോകത്ത് നിഷേധികൾക്ക് കഠിന ശിക്ഷയും വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അവന്റെ സംതൃപ്തിയും ലഭിക്കുന്നതാണ്. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവങ്ങൾ മാത്രമാണ്. ഒരു മൂമിന്റെ ജോലി ലൗകിക വസ്തുക്കളിൽ ചിന്തിച്ചുകൊണ്ട് അവ നേടുന്നതിനായി തങ്ങളുടെ എല്ലാത്തരം കഴിവുകളും ചെലവഴിക്കാതെ അള്ളാഹുവിന്റെ പാപപ്രതി തൃപ്തി അന്വേഷിക്കുന്ന ചൊറിച്ചിലുള്ള രോഗിയുടേതുപോലെ ആയിത്തീർന്ന് തങ്ങളുടെ ജീവിതവും ആഖിറത്തും നശിപ്പിക്കാതിരിക്കുക. ഈ ലൗകിക ജീവിതത്തിന്റെ സാധനങ്ങളും അതിന്റെ അവസ്ഥകളുടെയും ചിത്രം കോറിയിട്ടുകൊണ്ട് ഒരു മജ്ലിസിൽ ഒരിക്കൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, എത്രത്തോളം മനുഷ്യൻ നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നുവോ അത്രത്തോളം അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നു. ലൗകിക ആഗ്രഹങ്ങളായ നൂലാമാലകൾ, നൂലാമാലകളുടെ വ്യക്തിയുടെ നെഞ്ചിൽ തീയുണ്ടാകുന്നു, അവർ ബുദ്ധിമുട്ടിലായിരിക്കും. ഈ ലോക ജീവിതത്തിൽ സൗഖ്യം എന്നത് നൂലാമാലകളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. ലോകത്തിനായി ആവശ്യത്തിലധികമുള്ള പ്രയത്നങ്ങളിൽ നിന്ന് മുക്തി നേടുക. താങ്കൾ പറയുന്നു, ഒരു വ്യക്തി ഗുദ്രപ്പുറത്ത് കയറിപ്പോവുകയായിരുന്നു. വഴിയിൽ ഒരു യാചകൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി തന്റെ നഗ്നത മറച്ചിരുന്നു. കുറച്ച് വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടിയായിരുന്നു നഗ്നത മറച്ചിരുന്നത്. യാത്രക്കാരൻ അയാളോട് ചോദിക്കുകയുണ്ടായി, എന്തുണ്ട് വിശേഷങ്ങൾ? ഫക്കീർ മറുപടി നൽകി, മുഴുവൻ ആഗ്രഹങ്ങളും പൂർത്തിയായവരുടെ വിശേഷങ്ങൾ എന്താണ്? യാത്രക്കാരന് അത്ഭുതമായി, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എങ്ങനെയാണ് പൂർത്തിയായത്? ഫക്കീർ പറയുകയുണ്ടായി, എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുമ്പോൾ ഒരു വശത്ത് എല്ലാം നേടുന്നു. താങ്കൾ പറയുന്നു, ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം ഇതാണ്, ഇവയെല്ലാം നേടാൻ ആഗ്രഹിക്കുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുന്നു, എന്നാൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കുമ്പോൾ അതിലൂടെ എല്ലാം ലഭ്യമാകുന്നതാണ്. പറയുന്നു, മോക്ഷവും മുക്തിയും ഇതാണ്, അതായത് അഭിരുചി ഉണ്ടാകുക, ദുഃഖം ഉണ്ടാകരുത്. ദുഃഖമുള്ള ജീവിതം ഇഹലോകത്തും പരലോകത്തും നല്ലതല്ല. താങ്കൾ പറയുന്നു, ഈ ജീവിതം ഏതായാലും തീരുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് മഞ്ഞു കട്ടകൾ പോലെയാണ്. എത്തരത്തിലുള്ള പെട്ടികളിലും തുണികളിലും ചുറ്റിവച്ചാലും അത് ഉരുകിപ്പോയിക്കൊണ്ടിരിക്കും. താങ്കൾ ജീവിതത്തെ മഞ്ഞുകട്ടയോടാണ് ഉപമിച്ചിരിക്കുന്നത്, അതുപോലെ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, ജീവിതം നിലനിർത്തുന്നതിന് എന്തെല്ലാം ഉപാധികൾ സ്വീകരിച്ചാലും അത് തീർന്നുകൊണ്ടിരിക്കും എന്ന കാര്യം സത്യമാണ്. ദിവസവും എന്തെങ്കിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ലോകത്ത് ഡോക്ടർമാരുണ്ട്, വൈദ്യന്മാരുണ്ട്, എന്നാൽ ആരും തന്നെ ആയുസ്സിനുള്ള കുറിപ്പടി എഴുതിയിട്ടില്ല. മനുഷ്യൻ എന്നും ജീവിച്ചിരിക്കുന്നതിനുള്ള കുറിപ്പടി ആർക്കും എഴുതുവാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇത്ര വയസ്സുണ്ടാകും. താങ്കൾ പറയുന്നു, ജനങ്ങൾ വൃദ്ധരാകുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്നതിനായി ചിലർ പറയുന്നു, നിങ്ങൾക്ക് വയസ്സൊന്നുമായിട്ടില്ല, ഇതൊക്കെ ഒരു വയസ്സാണോ, 60-70 വയസ്സൊക്കെ വയസ്സൊന്നുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം താൽക്കാലിക കാര്യങ്ങളാണ്. താങ്കൾ പറയുന്നു, മനുഷ്യൻ ആയുസ്സിനെ ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിന്റെ വഞ്ചനയിൽ കുടുങ്ങിക്കിടക്കുന്നു. ലോകത്ത് ആയുസ് നോക്കുക 60 ശേഷം തികച്ചും അവശനാകുന്നു. 80-82 വയസ്സ് വരെ ജീവിക്കുന്നവൻ വളരെ ഭാഗ്യശാലികളാണ്, ആരോഗ്യവും നല്ലതാണെങ്കിൽ. അല്ലെങ്കിൽ ഭൂരിഭാഗവും തളർന്ന് വിവശരാകുന്നു, അവരെ കൂടിയാലോചനകളിൽ ഉൾപ്പെടുത്തുന്നില്ല, മറ്റുള്ളവർ അഭിപ്രായങ്ങളും പറയില്ല, അവരോട് ചോദിക്കുകയില്ല. അവരിൽ ബുദ്ധിയുടെയും തലച്ചോറിന്റെയും വെളിച്ചം ബാക്കിയുണ്ടായിരിക്കുകയില്ല. ചില സമയത്ത് ഇങ്ങനെയുള്ള വൃദ്ധന്മാരിൽ സ്ത്രീകളും അന്യായം പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ അവർക്ക് ഭക്ഷണം നൽകാനും മറന്നുപോകുന്നു. വീട്ടുകാരുടെയും ചിലപ്പോൾ ചിലരോട് നല്ല പെരുമാറ്റമായിരിക്കില്ല. താങ്കൾ പറയുന്നു, മനുഷ്യൻ യുവത്വത്തിൽ മതിച്ചു കഴിയുന്നു, മരിക്കേണ്ടത് ഓർക്കുന്നില്ല എന്നതാണ് വിഷമം. ഇതുപോലെ അധികാരമുള്ളവർ കരുതുന്നു എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. താങ്കൾ പറയുന്നു, ചീത്ത ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അവസാനം മനസ്സിലാകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചുരുക്കത്തിൽ യുവത്വത്തിന്റെ ഈ കാലത്തെ മഹത്വമായി കരുതണം. താങ്കൾ അവിടെ മജ്ലിസിൽ ഇരുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആയുസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ചിലത് നടന്നിട്ടുണ്ടാവും, എന്നാൽ ആലോചിച്ചു നോക്കുക, അവ ഒരു കുമിള പോലെയായിരുന്നു, പെട്ടെന്നില്ലാതായി പോകുന്നു, കയ്യിൽ ഒന്നും അവശേഷിക്കുന്നില്ല, കഴിഞ്ഞുപോയ സൗഖ്യം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദുഃഖം വർദ്ധിക്കുന്നു. മനുഷ്യൻ കഴിഞ്ഞുപോയ സുഖസൗകര്യങ്ങളിൽ കടന്ന് വിഷമതയിൽ എത്തുമ്പോൾ അവന് ഒരു പ്രയോജനവുമില്ല, അതാലോചിക്കുമ്പോൾ അവന്റെ ദുഃഖം വർദ്ധിക്കുന്നു. പറയുന്നു, ഇതിൽ നിന്ന് ബുദ്ധിമാന്മാർക്ക് വെളിപ്പെടുന്ന കാര്യം, മനുഷ്യൻ സമയത്തിനനുസരിച്ച് ചലിക്കുക, സമയത്തെ മനസ്സിലാക്കുക. ഉള്ളത് അവന്റെ കയ്യിലുള്ള ജീവിതമാണ്, കടന്നുപോയത് മരിച്ചുപോയി. അതിന്റെ ആലോചനകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നോക്കുക, മാതാവിന്റെ മടിയിലുള്ളപ്പോൾ എന്ത് സന്തോഷമായിരുന്നു! എല്ലാവരും എടുത്തു നടക്കുന്നു, ആ സമയം സ്വർഗത്തിലെന്ന് തോന്നും. ഇപ്പോൾ ഓർമ്മിച്ചു നോക്കുക, ആ കാലം എവിടെയാണ്? അതും കടന്നുപോയി. മുഴുവോകത്തിന്റെയും താൽക്കാലിക വസ്തുക്കളായിരുന്നു, എല്ലാം താൽക്കാലികമെന്ന്. അതുകൊണ്ട് ആർക്കെങ്കിലും എളുപ്പം കിട്ടിയാൽ, ഭരണം കിട്ടിയാൽ, അധികാരം കിട്ടിയാൽ ഈ വസ്തുതകളെ മുന്നിൽ വെക്കേണ്ടതാണ്. താങ്കൾ പറയുന്നു, ഈ കാലം ഇനി എവിടെ കിട്ടാനാണ്? ഒരു സംഭവം താങ്കൾ വിവരിക്കുന്നു, ഹിക്കായ തിരുവായത്താണ് എഴുതിയിരിക്കുന്നു. ഒരു ചക്രവർത്തി പുറപ്പെട്ടപ്പോൾ ചെറിയ കുട്ടികളെ കണ്ട് കരയാൻ തുടങ്ങി. ഈ സാമീപ്യം ഉപേക്ഷിച്ചപ്പോൾ ദുഃഖം അനുഭവിച്ചു. കരയുവാനുള്ള കാരണം ചെറിയ കുട്ടികളാണ്, കളിക്കുകയാണ്, എല്ലാ ചിന്തകളിൽ നിന്നും മുക്തരാണ്. ഇത് തന്റെ ശൈശവത്തെ ഓർമ്മിപ്പിച്ചു. അത് എത്ര നല്ല കാലമായിരുന്നു! ആ കാലം എങ്ങനെ വരും? രാജാക്കന്മാർക്ക് പോലും ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല, എല്ലാ സൗഖ്യങ്ങളും ഉണ്ടായിട്ടും. താങ്കൾ പറയുന്നു, ചിന്തയാണ് ആവശ്യം. പറയുന്നു, വാർദ്ധക്യകാലം മോശമാണ്, ആ സമയത്ത് ഉറ്റവരും മരിച്ചുപോകാൻ ആഗ്രഹിക്കുന്നു. മരിക്കുന്നതിന് മുമ്പായി അവർ മരിക്കുന്നു. കഠിനഹൃദയരായ ഉറ്റവരും ഉണ്ടാകും. രോഗത്തിന്റെയും വൃദ്ധാപ്യത്തിന്റെയും അവസ്ഥ കണ്ട് പറയുന്നു, അവിടെ കിടന്നോട്ടെ. ജീവിതത്തെ കുറിച്ച് തന്നെ പറയുന്നു, പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നു, കാഴ്ചയും കുറഞ്ഞു വരുന്നു, സന്തോഷമുണ്ടെങ്കിലും കല്ലിന്റെ പ്രതിമയാകുന്നു, രൂപവും വികൃതമാകുന്നു. ചിലർ ചില രോഗങ്ങളിൽ അകപ്പെടുന്നു, പിന്നെ ആത്മഹത്യ ചെയ്യുന്നു. ഇതും ഇക്കാലത്ത് കണ്ടുവരുന്നതാണ്. ഇങ്ങനെ മറ്റു പലതുമുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ഒരു വിലയുമില്ല. എന്നാലും അവന് ശക്തി ലഭിക്കുമ്പോൾ, യുവത്വത്തിൽ സമ്പത്ത് നേടുന്ന സമയം വരുമ്പോൾ, ബലമുള്ളപ്പോൾ ഭാവിയിൽ എനിക്കെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന കാര്യം മറന്നുപോകുന്നു. താങ്കൾ പറയുന്നു, ചിലപ്പോൾ ചില ദുഃഖങ്ങളിൽ നിന്ന് ഓടാൻ ആഗ്രഹിക്കുമ്പോൾ ഒറ്റയടിക്ക് അതിൽ അകപ്പെടുന്നു. സന്താനങ്ങൾ ശരിയല്ലെങ്കിൽ പിന്നെയും വ്യസനിക്കേണ്ടി വരുന്നു. അപ്പോൾ മനസ്സിലാക്കും, തെറ്റായിപ്പോയി, ആയുസ് വ്യർത്ഥമായിപ്പോയി. അപ്പോൾ ഓർമ്മ വരും, അള്ളാഹുവിന്റെ ആജ്ഞാനുസാരം ചരിക്കുന്നതായിരുന്നു ഉത്തമം, അതനുസരിച്ച് ജീവിക്കണമായിരുന്നു. ലൗകികതയിൽ മുങ്ങി അള്ളാഹുവിനെ മറക്കുകയല്ല വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ധാരാളം ഫിറോൻമാരും കടന്നുപോയി, ഹമാൻമാരും കടന്നുപോയി. അവരുടെ ജീവിതങ്ങളിൽ മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അവർ വലിയ വലിയ ബലവാന്മാരായിരുന്നു. അവർക്ക് അവരുടെ ലൗകിക വസ്തുവകകൾ ഒരു പ്രയോജനവും ചെയ്തില്ല എന്ന് മനസ്സിലാകും. ഇക്കാലത്തെ ഭരണകൂടങ്ങൾ അധികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലും കൂടുതൽ ശക്തിയുള്ളവരാണ്. എന്നാൽ എല്ലാം തീർന്നുപോയി. താങ്കൾ പറയുന്നു, ദൈവത്തിലേക്ക് ശ്രദ്ധിക്കുന്നവനാണ് ബുദ്ധിമാൻ. ദൈവത്തെ ഏകനാണെന്ന് മനസ്സിലാക്കുക. അവനോട് ആരെയും കൂട്ടാക്കാതിരിക്കുക. ഞങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഒരു ദേവി ദേവതയും ഒരു പണിയും ചെയ്യില്ല അള്ളാഹുവിലേക്ക് കുനിഞ്ഞില്ലെങ്കിൽ. അവരിൽ കരുണ ചൊരിയുകയില്ല. ഒരു ആപത്ത് വന്നാൽ ആരും ചോദിക്കില്ല. മനുഷ്യരിൽ ആയിരക്കണക്കിന് ബുദ്ധിമുട്ടുകൾ വരുന്നു. അതുകൊണ്ട് ഓർമ്മിക്കുക, ഒരു രക്ഷിതാവല്ലാതെ ആരുമില്ല. അവനാണ് മാതാവിന്റെ ഹൃദയത്തിലും സ്നേഹം നിറക്കുന്നത്. അവരുടെ ഹൃദയത്തെ അങ്ങനെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ അവരും പരിപാലിക്കുവാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവനോട് ആരെയും പങ്കുചേർക്കാതിരിക്കുക. തന്റെ ദാസർക്ക് ഉപദേശം നൽകി, ദേവി ദേവത ബാഹ്യരൂപത്തിൽ ചില മതങ്ങളിൽ ചിലർ നിർമ്മിക്കുന്നു, പിന്നെ ഈ ലൗകിക വസ്തുക്കൾ. എന്നാൽ സമ്പത്ത്, സന്താനം, അധികാരം, ഭരണം, ഇവയെയും അള്ളാഹുവിന് പങ്കുകാരാക്കി മനുഷ്യൻ നിർത്തുന്നു. പിന്നെ സൗഹൃദങ്ങൾ, ഉദാഹരണം നൽകിയതുപോലെ ചില രാജ്യങ്ങൾ വലിയ രാജ്യങ്ങളുടെ അഭയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു, അവരെ ദൈവമാക്കുന്നു. ഇതെല്ലാം നശിക്കുന്നതാണ്. പിന്നെ അള്ളാഹു പറഞ്ഞതുപോലെ നരകം ഇങ്ങനെയുള്ളവരുടെ സങ്കേതമായി തീരുന്നു. പിന്നീട് ഒരു അവസരത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നല്ലവണ്ണം ഓർത്തുകൊള്ളുക, ആരാണോ അള്ളാഹുവിൻ്റെതായി തീരുന്നത് അള്ളാഹു അവൻ്റെതായി തീരുന്നു. അള്ളാഹു ആരുടെയും വഞ്ചനയിൽ അകപ്പെടുന്നില്ല. കാണിച്ചു കൂട്ടലുകളിലെയും കളവിലൂടെയും അള്ളാഹുവിനെ വശീകരിക്കുവാൻ ശ്രമിച്ചാൽ വിഡ്ഢിത്തവും അറിവില്ലായ്മയുമാണ്. അവർ സ്വയം വഞ്ചിതരാവുകയാണ്. ലൗകിക അലങ്കാരം, ലൗകിക ഭ്രമം മുഴുവൻ പാപങ്ങളുടെയും വേരാണ്. അതിൽ അന്ധനായിക്കൊണ്ട് മനുഷ്യൻ മാനവത്വത്തിൽ നിന്ന് പുറത്തു കടക്കുന്നു. താൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ബുദ്ധിമാൻ ഏതവസ്ഥയിലും ആരുടെയും വഞ്ചനയിൽ അകപ്പെടുന്നില്ല. പിന്നെ അള്ളാഹു ആരുടെയെങ്കിലും വഞ്ചനയിൽ എങ്ങനെ അകപ്പെടാനാണ്? എന്നാൽ ഇങ്ങനെയുള്ള ചീത്ത പ്രവൃത്തികളുടെ പേര് ലൗകിക ഭ്രമമാണ്. ഇന്ന് മുസ്ലിങ്ങളെ നാശത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ പാപം, അതിൽ അവർ മുഴുകിയിരിക്കുകയാണ്. അത് ഈ ലൗകിക സ്നേഹമാണ്. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലായ്പ്പോഴും ജനങ്ങൾ ഈ ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ്. ദുനിയാവിൻ്റെതായി മാറിയിരിക്കുന്നു. കബറിൽ വയ്ക്കപ്പെടുമെന്ന ചിന്തയുമില്ല, ആലോചനയുമില്ല. ഇങ്ങനെയുള്ളവർ അള്ളാഹുവിനെ ഭയപ്പെടുകയായിരുന്നുവെങ്കിൽ, ദീനിനു വേണ്ടി അല്പമെങ്കിലും വ്യസനിക്കുകയായിരുന്നുവെങ്കിൽ വളരെയധികം പ്രയോജനകരമായിരുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജോലി പ്രാപഞ്ചിക ചിന്തകളിൽ മുഴുകുക, തന്റെ ആഖിറത്ത് മോടി പിടിപ്പിക്കുന്നതിന്, ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിനായി പ്രയത്നിക്കുക, അവരിൽ മിതത്വം ഉണ്ടാക്കുക, ലൗകിക വസ്തുക്കളെ അള്ളാഹുവിന്റെ അനുഗ്രഹമായി കരുതിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അവയെ ആരാധ്യ വസ്തുക്കളാക്കാതിരിക്കുക, അതിന് പിറകിൽ ഓടാതിരിക്കുക. ആരാധ്യ വസ്തു നമ്മുടെ യഥാർത്ഥ ആരാധ്യനാണ്. ഒരു മോമിൻ അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് മനുഷ്യനിൽ ഭയഭക്തി ഉണ്ടാക്കുന്നത്. അത് മിതത്വം സൃഷ്ടിക്കുന്നു. അള്ളാഹു മോമിന്റെ അടയാളം പറഞ്ഞിരിക്കുന്നത് അവൻ അള്ളാഹുവിനോട് ഏറ്റവും അധികം സ്നേഹം കാണിക്കുന്നു. അതായത് അള്ളാഹു പറയുന്നു, മോമിനായവർ വല്ലദീന അഷദ്ദു ഹുബ്ബൻ ലില്ലാ, ഏറ്റവും അധികമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് ഹസ്രത്തു വസ്സലാം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ പറയുന്നു, അറിഞ്ഞിരിക്കുക, അള്ളാഹുവിന്റെ അഭിമാനം, ആ സത്തയിലുള്ള സ്നേഹം അവന്റെ അന്യരോടുള്ള സ്നേഹം ആഗ്രഹിക്കുന്നില്ല. ഇക്കാര്യത്തിൽ അള്ളാഹു വളരെ ആത്മാഭിമാനമുണ്ട്. അവനോടുള്ള സ്നേഹത്തിൽ ആരെയും പങ്കുചേർക്കരുത്. പറയുന്നു, വിശ്വാസം നമുക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടതാണ്. അത് ഇക്കാര്യത്തിലൂടെ സുരക്ഷിതമായിരിക്കും. അതായത് നാം സ്നേഹത്തിൽ അവനോട് ആരെയും പങ്കുചേർക്കാതിരിക്കുക. മഹത്വമുടയവനായ അള്ളാഹു മോമിന്റെ ഒരു അടയാളം പറയുന്നു, അതായത് വല്ലദീനാമനു അഷദ്ദു ഹുബ്ബൻ ലില്ല, മോമിൻ അള്ളാഹുവിനേക്കാൾ അധികമായി ആരോടും അനുരക്തനാവുകയില്ല. അള്ളാഹുവിന്റെ മഹത്വത്തിൽ ഒരു സ്നേഹം, ഒരു പ്രത്യേക അവകാശമാണ്. ആരാണോ അവന്റെ അവകാശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, നാശമടയുന്നതാണ്. ദൈവദാസന് ലഭിക്കുന്ന എല്ലാ ബർക്കത്തുകളും അവന് ലഭിക്കുന്ന എല്ലാ സ്വീകാര്യതയും അവ സാധാരണ പ്രാർത്ഥനകളിലൂടെ, സാധാരണ പദ്ധതികളിലൂടെ ലഭിക്കുമെന്നാണോ? ഒരിക്കലുമില്ല. എന്നാൽ അത് ഏകദൈവ വിശ്വാസത്തിലുള്ള സ്നേഹത്തിലൂടെ ലഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തിൽ ഇല്ലാതാകുന്നതിലൂടെ ലഭിക്കുന്നു. അവന്റേതായി തീരുന്നവരുടേതായി അവൻ തീരുന്നു. തന്റെ കൈകൾ കൊണ്ട് മറ്റുള്ളവരുടെ അവന്റെ വഴിയിൽ സമർപ്പിക്കുന്നു. പറയുന്നു, ഞാൻ ആ വേദനയുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുന്നതാണ്. ഏതൊരു വ്യക്തിക്ക് ആണ് അനുഭവപ്പെടുന്നത്, ഒരിക്കൽ തന്റെ പ്രാണമായി കരുതിയിരുന്ന വ്യക്തിയിൽ നിന്ന് അകറ്റുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയുടെ യഥാർത്ഥത്തെ ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കുന്നു. എന്നാൽ എന്റെ ആത്മാഭിമാനം ഇക്കാര്യത്തിലാണ്. നമ്മുടെ യഥാർത്ഥ പ്രേമിയുടെ നിലയിൽ മറ്റാരും ഉണ്ടാകരുത്. എപ്പോഴും എന്റെ ഹൃദയം ഈ ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് മറ്റുള്ളവയോട് തുടർച്ചയായി സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതിൽ നിന്ന് ദൈവിക സ്നേഹം വേറിട്ട് നിൽക്കുകയാണെങ്കിൽ, അത് മകനായാലും സുഹൃത്തായാലും വേറെ ആരായാലും, ഒരുവിധത്തിലുള്ള കുഫ്റും വലിയ പാപവുമാണ്. ഇവയിൽ നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹവും കരുണയും അവരെ അകറ്റിയില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടുന്ന അപകടമാണ്. ഈമാൻ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള സന്ദർഭങ്ങൾ സൃഷ്ടിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹവും റഹ്മത്തുമാണ്. അതുകൊണ്ട് ഇഹലോക വസ്തുക്കളുടെ സ്നേഹം ഒരു അപായമായി അവരുടെ മുന്നിൽ വരുന്നത് ഒരു യഥാർത്ഥ മൂമിന് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. ഇതിനുവേണ്ടി ഭക്തിയിൽ പുരോഗതി പ്രാപിക്കുക, മിതത്വം ഉണ്ടാക്കിയെടുക്കുക എന്നിവ ഒരു വിശ്വാസിക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, ഭയഭക്തി കൈക്കൊള്ളുക ഏറ്റവും വലിയ ആരാധകനായി തീരും. അള്ളാഹുവിന്റെ സ്നേഹവും ഭയഭക്തിയും ഹൃദയത്തിൽ ജനിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ദാസത്വത്തിന്റെയും ആരാധനയുടെയും കടമ നിർവഹിക്കുവാൻ കഴിയുന്നതാണ് ഒരു യഥാർത്ഥ ആരാധകന്റെ ജോലി. അവനിൽ മിതത്വം ഉണ്ടായിരിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മിതത്വം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നന്ദിയുള്ളവനായി തീരും. എല്ലാറ്റിനും ഉപരിയായിക്കൊണ്ട് ഒരു വിശ്വാസി അള്ളാഹുവിന്റെ നന്ദിയുള്ളവരായി തീരുന്നു. അങ്ങനെ ആയി തീരേണ്ടതാണ്. ആരാണ് നിസ്സംശയം നാവുകൊണ്ട് ഇത് പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ളവനാണ്? എന്നാൽ ഇഹലോക സാധന സാമഗ്രികൾ ലൗകിക സുഖാഡംബരങ്ങൾക്കു പിന്നിൽ പായുന്നവർക്ക് വാസ്തവത്തിൽ ഹുബ്ബു ഷഹവാത്തിൽ മുഴുകിയിരിക്കുന്നവരാണ്. അവൻ ഒരിക്കലും വാസ്തവത്തിൽ നന്ദിയുള്ളവരായിരിക്കുകയില്ല. ഇങ്ങനെയുള്ള ലൗകികരുടെ ചിത്രം കോറിയിട്ടുകൊണ്ട് ഒരു അവസരത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആദം സന്തതികളിൽ യഥാർത്ഥത്തിൽ സ്വർണത്തിന്റെ ഒരു താഴ്വരയുണ്ടായാലും വീണ്ടും അവൻ ആഗ്രഹിക്കുന്നത് അവന് മറ്റൊന്ന് രണ്ടാമതൊരു താഴ്വര കൂടി ഉണ്ടാകണം. പറയുന്നു, അവന്റെ വായ മണ്ണല്ലാതെ മറ്റൊരു വസ്തുവും നിറക്കുകയില്ല. കബറിൽ പോകുമ്പോഴാണ് അവന്റെ അത്യാഗ്രഹങ്ങൾ തീരുന്നത്. പിന്നെ താങ്കൾ പറയുന്നു, അല്ലാഹു തആല തൗബ ചെയ്യുന്നവരുടെ തൗബ സ്വീകരിക്കുന്നു. ജീവിതത്തിൽ മനുഷ്യന് സമയം ലഭിക്കുന്നു. വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും തൗബ ചെയ്യുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിന്റെ മിതത്വത്തിന്റെ നിലവാരം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഏതൊരു വ്യക്തിയാണോ ഹൃദയാശ്വാസത്തോടെ ശാരീരിക ആരോഗ്യത്തോടെ രാവ് കഴിച്ചുകൂട്ടുകയും അവന്റെ പക്കൽ ഒരു ദിവസത്തെ ഭക്ഷണവും ഉണ്ടെങ്കിൽ അവൻ മൊത്തം ലോകം ജയിച്ചടക്കി. അവൻ മുഴുവൻ അനുഗ്രഹങ്ങളും ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതാണ് ഒരു വിശ്വാസിയുടെ മിതത്വത്തിന്റെ നിലവാരം. അള്ളാഹു നമ്മളിൽ ഈ മിതത്വം ഉണ്ടാക്കുമാറാകട്ടെ, ഭയഭക്തി ഉണ്ടാക്കുമാറാകട്ടെ. ലൗകിക വസ്തുക്കളുടെ ഭ്രമമല്ലാതെ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കൽ നമ്മുടെ ലക്ഷ്യമാകട്ടെ. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് സംതൃപ്തി നാം നേടുന്നവരാകട്ടെ. ഇതിനുശേഷം ഞാനൊരു ദുആയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഏതുപോലെ എന്നാൽ ഞാൻ മുമ്പ് സംക്ഷിപ്തമായി പറഞ്ഞതുപോലെ മുസൽമാൻ രാജ്യങ്ങളുടെ നേതാക്കൾ ലൗകിക ആഗ്രഹങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ചിലർ പ്രാവർത്തികമായി അള്ളാഹുവിനെ കൂടാതെ വൻശക്തികളെ തങ്ങളുടെ ദൈവമാക്കിയിരിക്കുകയാണ്. അവരോടുള്ള സൗഹൃദം നമ്മുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ജാമ്യമായിരിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ അമേരിക്കയെക്കുറിച്ച് നോക്കുക, അവരുടെ അവസ്ഥ. ജർമ്മനിയിലെ ഒരു പത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഉപന്യാസം എഴുതിയിരുന്നു. വിശകലനം ചെയ്യുന്നവർ എഴുതുന്നു, പല കാര്യങ്ങളുമുണ്ട്. ഒരു കാര്യം, ലോകം വാഷിങ്ടനെ തങ്ങളുടെ മോഡലായി കരുതുന്നു, അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാതൃകയാണ്, ഇതിന് പിന്നിൽ നാം അണിനിരക്കേണ്ടതാണ് എന്ന് കരുതിയിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ അതിന്റെ ആ നിലവാരം നിലനിൽക്കുന്നില്ല. എഴുതുന്നു, എന്തുകൊണ്ടെന്നാൽ ആ സ്ഥാനം ഇപ്പോൾ ബീജിംഗ് ചൈനയുടെ തലസ്ഥാനമാണ്. അത് മോഡലാവുകയാണ്. അമേരിക്കക്കാർ തന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, തന്റെ പദവി കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ലൗകിക ആശ്രയങ്ങൾ താൽക്കാലിക ആശ്രയങ്ങളാണ്. ഇന്ന് വരുന്നു, നാളെ കടന്നുപോകുന്നു. മുസ്ലിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, യെരൂശലേമിൽ എംബസി മാറ്റുന്നതിന്റെ വിളംബരം നടന്നത് അതിനു കാരണം ഇതാണ്. അമേരിക്കയാണ് ഈ രീതിയിൽ ഒരുപക്ഷെ ഇസ്രായേലിനോടുള്ള ബന്ധം മെച്ചപ്പെടും, കൂടുതൽ ശക്തിമത്താകും, അവരുടെ സ്ഥാനം നിലനിൽക്കും. എന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പിടുത്തം വരുമ്പോൾ പിന്നെ പ്രാപഞ്ചിക സൗഹൃദങ്ങളും ഉടമ്പടികളും ഉപകാരപ്പെടില്ല. വൻശക്തികളിലും അമേരിക്കയിലും പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഫലം എപ്പോഴാണ് കാണുന്നത്? ഇത് അള്ളാഹുവാണ് നല്ലവണ്ണം അറിയുന്നവൻ. എന്നാൽ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള പ്രയത്നങ്ങൾ ഈ അവസ്ഥ കൂടുതൽ വേഗത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് മുസ്ലിം ലോകത്തിനായി നാം ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകട്ടെ, ഇവർ ഒന്നായി തീരട്ടെ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധ അന്തരീക്ഷം ദൂരമാകട്ടെ, മുസ്ലിം രാജ്യങ്ങളിൽ തമ്മിലുള്ള പോരാട്ടങ്ങൾ, ആന്തരിക വഴക്കുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതിൽ അള്ളാഹു ഇവർക്ക് സദ്ബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു സമുദായമായി വസിക്കുന്നവരാകട്ടെ, തമ്മിലുള്ള വഴക്കുകൾ അവസാനിക്കട്ടെ, തന്മൂലം ഇസ്ലാം ശത്രുക്കൾ ഫലമെടുക്കാൻ കഴിയാതിരിക്കട്ടെ. എല്ലാറ്റിനുപരിയായി ഇവർക്ക് വേണ്ടി നാമും ദുആ ചെയ്യേണ്ടതാണ്. മുസൽമാൻ അള്ളാഹുവിനാൽ അയക്കപ്പെട്ട വാഗ്ദത്ത മസീഹിനെയും മഹദിയെയും തിരിച്ചറിഞ്ഞ് അവരുമായി കൂടിച്ചേർന്ന് തമ്മിൽ തമ്മിലും ലോകത്തും സമാധാനം സ്ഥാപിക്കുന്നവരായി തീരട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫല മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.